السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഏകദേശം 9 ഹദീസുകൾ നമ്മൾ വായിച്ചു. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പ്രാവർത്തികമാക്കി ഒരു മുസ്ലിമിന്റെ ജീവിതം നയിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന എല്ലാ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാഅല്ലാ നമ്മുടെ വിഷയം 10-ാമത്തെ ഹദീസാണ്. നമ്മൾക്ക് ആദ്യം ഇൻഷാഅല്ലാ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹദീസ് ഒന്ന് വായിക്കാം. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അയ്യുഹന്നാസ് ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ ഫഖാൽ യാ അയ്യുഹർ റസൂലു കുലു മിനൽ തയ്യിബാത്തി വഅമലു സാലിഹ ഇന്നി ബിമാ തഅമലൂന അലീം وقال يا ايها الذين امنوا كلوا من طيبات ما رزقناكم ثم ذكر الرجل يطيل السفر اشعث اغبر يمد يديه الى السماء يا رب يا رب ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فانا يستجاب لذلك رواه الامام مسلم رحمه الله اذا നമ്മുടെ 40 നബിയിലെ 10-ാമത്തെ ഹദീസ് നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കൽ അനിവാര്യമായ ഒരു വിഷയമാണ് അർബഊന നവവിയിലെ ഈ ഒരു ഹദീസ്. പൊതുവെ പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അർബഊന നവവിയിൽ ക്രോഡീകരിച്ചിരിക്കുന്ന 42 ഹദീസ് ഒരു വ്യക്തി അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ വളരെയധികം ഉപകാരമുള്ള, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഓരോരോ മേഖലയിലും അവന് ആവശ്യമുള്ള ഹദീസുകളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അർബഊന നവവിയിൽ ക്രോഡീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ആ ഹദീസ് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരു ഹദീസ് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആ ഹദീസിന്റെ സ്വഹാബിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്, അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്-ദൗസി. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഓരോരോ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം എന്താണെന്നാൽ, നമ്മുടെ കഴിഞ്ഞ ദർസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഹദീസിന്റെ മേഖലകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ജീവിതത്തിന്റെ കാര്യങ്ങളല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതവും ഹദീസുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, അദ്ദേഹത്തിനെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്നിരിക്കുന്ന ചില ആരോപണങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അവർക്കെതിരെ പറഞ്ഞിരിക്കുന്ന ശക്തമായ മറുപടി തുടങ്ങിയ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, നമ്മുടെ സ്വഹാബികളെ സംബന്ധിച്ച് മൊത്തത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്വഹാബിയുടെ ചരിത്രം, ആ ഒരു ദർസ് കേൾക്കുക. അതൊരു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇനി ഇൻഷാല്ലാ നമ്മൾക്ക് ഈ ഹദീസിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അയ്യുഹന്നാസ് ജനങ്ങളെ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഓരോരോ ഹദീസിന്റെയും ആയത്തിന്റെയും വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ കേവലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അന്ന് ജീവിച്ചിരുന്ന സ്വഹാബത്തിനോട് പറഞ്ഞതായിട്ട് മാത്രം നമ്മൾ കണക്കാക്കാൻ പാടില്ല. മറിച്ച് അന്ന് അത് കേട്ടത് സ്വഹാബികളാണെങ്കിൽ ഇന്ന് കേൾക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കൽപ്പിക്കുന്ന കൽപ്പനയായി സ്വീകരിക്കാൻ തയ്യാറാവണം. അതാണ് നമ്മുടെ പൂർണ്ണമായ ഇസ്ലാമിന്റെ അർത്ഥം. പൂർണ്ണമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹുവിനും കീഴ്പ്പെട്ടു എന്നതിന്റെ തെളിവാണത്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അള്ളാഹും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കുക എന്നുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനസമുദായത്തെ വിളിച്ചുകൊണ്ട് പറയുന്നു, അയ്യുഹന്നാസ് ജനങ്ങളെ, നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ഇന്നല്ലാഹ തയ്യിബുൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യിബാണ്. അള്ളാഹു സുബ്ഹാന ഹുവ തആല നല്ലവനാണ്, ന്യൂനതകളില്ലാത്തവനാണ്, അള്ളാഹു സുബ്ഹാന ഹുവ തആല പൂർണ്ണതയുള്ളവനാണ്. അള്ളാഹുവിന്റെ വാക്കുകളാവട്ടെ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാവട്ടെ, എല്ലാത്തിലും അള്ളാഹു സുബ്ഹാന ഹുവ തആല പരിപൂർണനാണ്. അള്ളാഹുവിന് ഒരു തരത്തിലുള്ള കുറവുകളും ഒരാൾക്കും കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുകയില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, ഇത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ മാത്രം തീരുമാനിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതും നല്ലത് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലതാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതും നല്ലത് മാത്രമാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ത്വയ്യിബായതിന്റെ പേരിൽ അള്ളാഹു സ്വീകരിക്കുന്നത് ത്വയ്യിബായ കാര്യങ്ങളാണ്, നല്ല പ്രവർത്തനങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക, നല്ല വാക്കുകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുക, നല്ല വിശ്വാസമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഉൾക്കൊള്ളാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന കാര്യങ്ങൾ നല്ലത് മാത്രമാണ്. ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ലാ യഖ്ബൽ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു, അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ശരഇന്റെ പദങ്ങളിൽ, അള്ളാഹുവിന്റെ വാക്കുകളിലും, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും പലതവണ നമ്മൾ കാണുന്ന ഒരു പദമാണ് ലാ യഖ്ബലു, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. എന്താണ് അതിന്റെ ഉദ്ദേശം? ലാ യഖ്ബലു എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് അർത്ഥം, അള്ളാഹു സ്വീകരിക്കുകയില്ല. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ചില സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ബലു എന്ന് പറയുന്നത് അവന്റെ അമൽ അസ്ലിയായിട്ട് അടിസ്ഥാനം തന്നെ ബാത്തിലാണെന്ന് പറയാനാണ്. ഉദാഹരണത്തിന്, അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹ്ദസ ഹത്താ യതവള്ള, നിങ്ങളിൽ നിന്ന് ഒരാൾ അശുദ്ധിയായാൽ വുളൂ ചെയ്യുന്നത് വരെ അവന്റെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല ലാ യഖ്ബലു, അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ നമസ്കാരം ബാത്തിലാണ്. വുളൂ ഇല്ലാതെ ആരെങ്കിലും നമസ്കരിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം മാറ്റി നമസ്കരിക്കൽ തന്നെ വാജിബാണ്. അപ്പോൾ അവിടെ ലാ യഖ്ബൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവന്റെ അമല് തന്നെ ബാത്തിലാണ്. വേറെ ചില സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്ബൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ, ആരെങ്കിലും കൈനോട്ടക്കാരന്റെ അടുക്കലേക്ക്, ജോലിസിന്റെ അടുക്കലേക്ക് വന്നാൽ, ഫസഅലഹു അൻ ഷൈഇൻ, എന്നിട്ട് വല്ല കാര്യവും ചോദിച്ചാൽ, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ അർബഈന ലൈല, 40 രാത്രിയോളം അവന്റെ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. അവിടെ എന്താണ് ഉദ്ദേശം? 40 ദിവസം കഴിഞ്ഞതിന് ശേഷം എല്ലാ നമസ്കാരവും മാറ്റി നമസ്കരിക്കണം എന്നാണോ? നമസ്കാരം അസ്ലിയായിട്ട് തന്നെ ബാത്തിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമസ്കാരം മാറ്റി നമസ്കരിക്കണം? അല്ല, ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം അവന്റെ നമസ്കാരം അവനെ സംബന്ധിച്ചിടത്തോളം മതിയായതാണ്, പക്ഷേ ആ നമസ്കാരത്തിൽ അവന് ഒരു പ്രതിഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ലാ യഖ്ബൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിന്റെ അർത്ഥം അമൽ ബാത്തിലാണ് എന്ന അർത്ഥത്തിലായിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അമൽ സഹീഹാണ്, പക്ഷെ അവന് അത് കാരണമായിട്ട് ഒരു പ്രതിഫലവുമില്ല എന്നിങ്ങനെ ആ ഹദീസിന്റെ ബാക്കിയുള്ള വശങ്ങൾ വെച്ചിട്ട്, ബാക്കിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു തര വചനങ്ങൾ വെച്ചിട്ടാണ് ഓരോരോ പ്രവാചകന്റെ വാക്കുകളുടെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ത്വലബുൽ ഇൽമിന് ഇത്രയും അധികം പ്രത്യേകതയുണ്ടെന്ന് പറയുന്നത്. ചില യുവാക്കളെ നമ്മൾ ഇന്ന് കാണാറുണ്ട്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അത്തരക്കാരുടെ ഷറിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സലഫി സഹോദരങ്ങൾ തന്നെ ചില ആൾക്കാർ മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് പല ആൾക്കാരും താൻ മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് അറബി പദങ്ങൾ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിക്കുക, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് പറയുക. പ്രിയപ്പെട്ടവരെ, മനസ്സിലാകാതെ അല്ലെങ്കിൽ ഉലമാക്കളുടെ അടുത്തിരുന്ന് പഠിക്കാതെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെന്ന ഈ ദീൻ അതിന്റെ ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കാതെ, പണ്ഡിതന്മാരുടെ ഷുറൂഹുകൾ പഠിക്കാതെ, നമ്മളായിട്ട് അറബി ഭാഷ അറിയുന്നതിന്റെ പേരിൽ ഇങ്ങനെ പറയുക എന്നുള്ളത് ഒരിക്കലും അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കോ തുല്ലാബുകൾക്കോ പരിചയമില്ലാത്ത രീതിയാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? കേവലം അറബി ഭാഷ മാത്രം പോരാ നമ്മൾക്ക് ദീന് പഠിക്കാൻ, മറിച്ച് ഉലമാക്കളുടെ അടുത്തിരുന്ന് പഠിക്കണം, പണ്ഡിതന്മാരുടെ ഷർഹകൾ നമ്മൾ വായിക്കണം. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വല്ലാഹി, ഇത് പറഞ്ഞത് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ല, മറിച്ച് ഇത് അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു നല്ലതാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതും നല്ല കാര്യങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ത്വയ്യിബാണ് എന്ന് പറയുന്ന ഈ ഒരു ഹദീസ് തെളിവുപിടിച്ചുകൊണ്ട് അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാർ പറയുന്നു, അള്ളാഹുവിന്റെ അസ്മാഉകളിൽ, അള്ളാഹുവിന്റെ പേരുകളിൽ പെട്ടതാണ് ത്വയ്യിബ് എന്നുള്ളത്. എല്ലാവർക്കും അറിയാം, നമ്മൾ പല ദർസുകളിലും പറഞ്ഞിരുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അള്ളാഹുവിന്റെ അസ്മാഉകൾ, അള്ളാഹുവിന്റെ പേരുകൾ; രണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ; മൂന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇഖ്ബാറുകൾ, അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും ഖുർആനിലും സുന്നത്തിലും വന്നത് മാത്രമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇഖ്ബാർ ഖുർആനിനും സുന്നത്തിനും എതിരാവാത്ത ഏത് ആശയം വെച്ചുകൊണ്ട് നമ്മൾക്ക് പറയാൻ അനുവദനീയമാണ്. എന്നിരുന്നാലും തയ്യിബ് എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണോ അതല്ല വിശേഷണമാണോ എന്ന വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഇമാം ഇബ്നു മൻജ, ഇമാം ഇബ്നു അറബി അൽ മാലിക്കി റഹ്മത്തുല്ലാഹി അലൈഹിം അജ്മഈൻ തുടങ്ങിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു, അത് അള്ളാഹുവിന്റെ പേരാണ്. ത്വയ്യിബ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരാണ്. മറ്റു തര അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭൂരിപക്ഷം പണ്ഡിതന്മാർ, ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന, ഇമാം ഖത്വാബി, ഇമാം ഇബ്നു ഹസ്ം ബൈഹഖി, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി, ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നു, അത് അള്ളാഹുവിന്റെ പേരല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണ്. അപ്പൊ ഈ ഒരു അഭിപ്രായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ, അതിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തൊയ്യിബ് അള്ളാഹുവിന്റെ പേരാണോ അല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു, ഈ വിഷയം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ അൽ അംറു ഫീ ഹാദാ വാസിഅ, ഇത് വിശാലമാണ്. ഇത് വിശാലമാണ് കാരണം രണ്ടു ഭാഗത്തെ പണ്ഡിതന്മാരും പറയുന്നത് അവരുടെ ദേഹത്തിനനുസരിച്ചോ ഹവയനുസരിച്ചോ അല്ല, മറിച്ച് അവർക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ്, അവർ പഠിച്ചിരിക്കുന്ന തെളിവുകളുടെയും അവർ നടത്തിയിരിക്കുന്ന ഇജ്തിഹാദിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അമർ വാസിയാണെന്ന് ഇമാം ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലാ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗം എന്താണ്? ഇന്ന അല്ലാഹ തയ്യിബുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യിബാണ്, നല്ലവരാണ്. ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, നല്ലത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ നല്ല വാക്കുകൾ പറഞ്ഞ്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത്, നല്ല വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവർക്ക് നല്ല മരണം നൽകും. കാരണം അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, സൽക്കർമ്മങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ഇഹ്സാൻ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആൾക്കാരെ അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. അവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു വ്യക്തി അങ്ങനെ മുറുകെ പിടിച്ചാൽ അത്തരക്കാരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നല്ല വാക്ക് പറഞ്ഞ്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത്, നല്ല വിശ്വാസം ഉൾക്കൊണ്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥയിൽ നല്ലവരായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മരിപ്പിക്കും. മരിപ്പിക്കുന്ന സാഹചര്യത്തിൽ, മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം യഖൂലൂൻ, ആ മലക്കുകളോട് അവരോട് പറയുന്ന ഒരു വചനം, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മേൽ നിന്നുള്ള രക്ഷയുണ്ടാവട്ടെ. ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ, ദുനിയാവിൽ വെച്ചുകൊണ്ട് നല്ല വിശ്വാസം വിശ്വസിച്ചു, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു, നല്ല നല്ല വാക്കുകൾ മാത്രം ഉപയോഗിച്ചു നിങ്ങൾ, അതുകൊണ്ട് ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ ഇന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അത്തരക്കാരോട് പറയപ്പെടുമെന്ന് സൂറത്തുൻ നഹ്ലിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ നല്ല വാക്കുകൾ മാത്രം പറയുക, നല്ല പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുക, നല്ല വിശ്വാസം മാത്രം ഉൾക്കൊള്ളുക. ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, ആ റബ്ബിനോട് ചോദിക്കും, അവന്റെ മുമ്പിൽ മറുപടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനമാണെങ്കിൽ ചെയ്യുക. അതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിടാൻ വേണ്ടി തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നല്ലത് മാത്രം മുറുകെ പിടിച്ചാൽ അത്തരക്കാർക്കുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തയ്യാറാക്കിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ സ്വർഗം നന്മ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ്, തിന്മ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നരകമാണ്. ഒരു വ്യക്തി നല്ലതിന് വിപരീതമായിട്ട് എന്തൊക്കെ ചെയ്യും? ഒരുപക്ഷെ ഷിർക്ക് ചെയ്യും, അതിന്റെ താഴെ ബിദ്അത്തുകൾ ചെയ്യും, അതിന്റെ താഴെ മഅസിയത്തുകൾ, ധാരാളം ഹറാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു വ്യക്തി മരണപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഷിർക്ക് ചെയ്തുകൊണ്ടാണെങ്കിൽ, ഒരു വ്യക്തി മരണപ്പെടുന്നത് മുശ്രിക്കായിട്ടാണെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ തൊയ്യിബല്ല അവൻ. അവന്റെ ജീവിതത്തിൽ അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവനല്ല, നല്ല വിശ്വാസം ഉൾക്കൊണ്ടവനല്ല, അതേപോലെ തന്നെ നല്ല വാക്കുകൾ പറഞ്ഞവനല്ല, അവൻ ഷിർക്കിന് വേണ്ടി സംസാരിച്ചവനാണ്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം തൊയ്യിബീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതാണ് പൂർണ്ണമായിട്ട് തൊയ്യിബില്ലാത്തവന്റെ അവസ്ഥ. അതിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തൊയ്യിബുമുണ്ട്, നല്ലതുമുണ്ട്, മോശവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് അവന്റെ അവസ്ഥ? ഷിർക്കിന് താഴെയുള്ള പാപവുമുണ്ട്, അതേപോലെ തന്നെ തൗഹീദും അവന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നെങ്കിൽ അവന്റെ എല്ലാ തെറ്റുകളും മാപ്പാക്കി നൽകി അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അത് അള്ളാഹുവിന്റെ മഷീഅത്തിന്റെ താഴെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്കിന് താഴെയുള്ള പാപങ്ങൾ മാപ്പാക്കി നൽകിയിട്ട് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതല്ല എങ്കിൽ അവന്റെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായി ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നരകത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവന്റെ തെറ്റുകളെ കരിച്ചു കളയുകയും അതിനുശേഷം അവനെ ശുദ്ധീകരിച്ചതിനു ശേഷം ത്വയ്യിബാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും നല്ല പ്രവർത്തനങ്ങളും നല്ല വാക്കുകളും നല്ല വിശ്വാസവും മാത്രമാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളോട് അവന്റെ പ്രവാചകന്മാരോടും ദൂതന്മാരോടും കൽപ്പിച്ചിരിക്കുന്ന വിഷയം മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ്. എന്താണത്? ഫഖാല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹർ റുസുലു, അല്ലയോ ദൂതന്മാരെ, അല്ലയോ പ്രവാചകരെ, കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലു സാലിഹാ, നിങ്ങൾ നല്ലത് മാത്രം ഭക്ഷിക്കുക, നല്ലത് മാത്രം ഭക്ഷിക്കുക, വഅമലു സാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നവനാണ്. അതേപോലെ തന്നെ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളോട് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന സൂറത്തിലൂടെ കൽപ്പിച്ചത്. അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത് എന്താണ്? സൂറത്തുൽ ബഖറയിലൂടെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ലതായ ഭക്ഷണം മാത്രം നിങ്ങൾ കഴിക്കുക, വഷ്കുറൂ ലില്ലാ, അല്ലാഹുവിനെ നിങ്ങൾ ശുക്ർ അറിയിക്കുക, ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ, അവന് വേണ്ടിയാണ് നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടായത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന എന്താണ്? നല്ലത് മാത്രം ഭക്ഷിക്കാനാണ്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ നല്ലത് മാത്രം ഭക്ഷിക്കാൻ അള്ളാഹു മുർസലീങ്ങളോട് കൽപ്പിച്ചതുപോലെ തന്നെ മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ രണ്ടായത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഈ രണ്ടായത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം എടുത്തു പറഞ്ഞത് എന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്യുക. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാർ പറയുന്നു, ഇന്നൽ അമല ലാ യകൂനു സാലിഹൻ ഹത്താ യകൂന മിൻ മാലിൻ തയ്യിബ്, ഒരു വ്യക്തിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കണമെങ്കിൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കണമെങ്കിൽ അവന്റെ സമ്പത്ത് തയ്യിബായ സമ്പത്തായിരിക്കണം. ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണം, ഒരു വ്യക്തി കുടിക്കുന്ന പാനീയം, അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന വസ്ത്രം, ഇതൊക്കെ ത്വയ്യിബാണെങ്കിൽ അവന് അമലുകൾ സ്വാലിഹാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിനെ പോലുള്ള ആൾക്കാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി കാണാം. ഇമാം നവവിയുടെ മജ്മൂഅ് നോക്കിയാൽ നമ്മൾക്ക് ആ ഒരു ഇബാറത്ത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നല്ലത് കഴിക്കുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതുമായി വലിയ ബന്ധമുണ്ട്. നല്ലത് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകും. അതിനുശേഷം മോശം ഭക്ഷണം കഴിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ, അള്ളാഹു ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചാൽ, അത് കാരണം ശരീരത്തെ പുഷ്ടിപ്പിച്ചെടുത്താൽ, അത് കാരണമുള്ള ദോഷം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ثم ذكر الرجل, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ثم ذكر, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, الرجل يطيل السفر, ഒരു വ്യക്തി, يطيل السفر, ദീർഘമായ യാത്ര ചെയ്യുന്ന വ്യക്തി, അശഅസ അഗ്ബർ, ശരീരമൊക്കെ പൊടി പിടിച്ച്, മുടിയൊക്കെ ചടപിടിച്ച അവസ്ഥയിൽ യാത്ര ചെയ്ത് അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണങ്ങളും ജീവിതത്തിലില്ലാതെ ജീവിക്കുന്ന സാധാരണ ഒരു യാത്രക്കാരൻ, യാത്രക്കാരന്റെ അവസ്ഥ അറിയാലോ എല്ലാവർക്കും. യാത്രക്കാരൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഴയ കാലത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ വസ്ത്രത്തിലൊക്കെ ആകെ പൊടിയായിരിക്കും, മുടിയൊക്കെ ചടപിടിച്ചിരിക്കും, വലിയ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊന്നും അല്ല അവർ ധരിക്കുന്നത് യാത്രയിൽ എന്ന് പറഞ്ഞാൽ, അത്രയും ഒരു കിബറുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആ ഒരു രൂപത്തിൽ എന്ന് പറഞ്ഞാൽ, ഇഷ്ടപ്പെടുന്ന രൂപം എന്ന് പറഞ്ഞാൽ മോശം വസ്ത്രം ധരിക്കൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത്രയും അധികം താഴ്മ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാത്രക്കാരനാണ്, അദ്ദേഹത്തിന്റെ മുടിയൊക്കെ ജടപിടിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്, സുമ്മ യമുദ്ദു യദൈഹി, യമുദ്ദു യദൈഹി ഇല സമാ, അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും അദ്ദേഹം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് യാ റബ്ബേ എന്ന് വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തരക്കാരായ ഒരു വ്യക്തി, മത്തഅമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ ശരീരത്തിലുള്ള ഭക്ഷണം, വൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്, വമശ്റബുഹു ഹറാം, അവൻ കുടിച്ചിരിക്കുന്ന പാനീയം ഹറാമാണ്, വഗുദിയ ബിൽ ഹറാം, ഹറാമിൽ മുങ്ങിക്കുളിച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഫഅന്ന യുസ്തജാബു ലിദാലിക്, അത്തരക്കാർക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ് എന്ന് പറഞ്ഞാൽ, അത്തരക്കാർക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവർ, ഈ ഒരു ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തതായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ വിശേഷിപ്പിക്കുമ്പോൾ പറഞ്ഞു, ദീർഘമായ യാത്ര ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞു, ദീർഘമായ യാത്രയിലുള്ള വ്യക്തി. എന്തുകൊണ്ടാണ് യാത്ര എന്നുള്ള ആ ഒരു അവസരത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? നിങ്ങൾക്കറിയാവുന്നതുപോലെ സഫർ എന്നുള്ളത് ദുആ സ്വീകരിക്കാനുള്ള സബബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിയാറുകളിൽ നിന്ന് ദുആ സ്വീകരിക്കുന്ന സമയങ്ങളിൽപ്പെട്ട ഒരു സമയമാണ് യാത്രയുടെ വേളകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂദാവൂദും ഇമാം തിർമിദിയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം, സലാസു ദഅവാത്തിൻ മുസ്തജാബാത് ലാ ശക്ക ഫീഹിൻ, മൂന്ന് പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമെന്ന വിഷയത്തിൽ സംശയമില്ല. അതിൽ ഒരു പ്രാർത്ഥനയാണ് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. യാത്രക്കാരന്റെ പ്രാർത്ഥന. അപ്പോൾ ഈ ഹദീസിന്റെ ഗൗരവം എന്താണ്? ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഉള്ളത്. ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഫൈളുൽ ഖദീറിൽ പറയുന്നു, യുസ്തജാബു ദുആഉ ഫി ഔഖാത്, ചില സാഹചര്യങ്ങളിൽ ദുആക്ക് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതിന്റെ ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു കാര്യമാണ് ദഅവത്തുൽ മുസാഫിരി ഹത്താ യർജിഅ, യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരിച്ചു വരുന്നതുവരെ അവന്റെ ദുആ സ്വീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരത്തിന്റെ ഒരു രൂപം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്നില്ല, കാരണം യാത്രക്കാരനാണ്. അതേപോലെ തന്നെ അദ്ദേഹം ജീവിതത്തിൽ യാത്രയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, യാത്രക്കാരന്റെ ദുആ സ്വീകരിക്കപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട്. എല്ലാം കൊണ്ടും ആ വ്യക്തിയുടെ ദുആ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ മത്അമുഹു ഹറാം, വശ്റബുഹു ഹറാം, മൽബസുഹു ഹറാം, ഊദിയ ബിൽ ഹറാം, ഫഅന്നാ യുസ്തജാബു ലിദാലിക്, ഇത്രയും അധികം ഉണ്ടായിട്ടും ഇത്രയൊക്കെ ആയിട്ടും ആ വ്യക്തിയുടെ ഭക്ഷണവും പാനീയവും വസ്ത്രവും ഹറാമായതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുന്നു, ഫഅന്നാ യുസ്തജാബു ലിദാലിക്, എങ്ങനെ അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കാനാണ്? ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ളഈഫായ ഹദീസിൽ, ദുർബലമായ ഹദീസിൽ, സ്ഥിരപ്പെടാത്ത ഹദീസിൽ കാണാം, സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പ്രവാചകനോട് പറഞ്ഞു, ഉദുഉല്ലാഹ അൻ അകൂന മുജാബദ് ദഅവാ, പ്രവാചകരെ എന്റെ ദുആക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകാൻ താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. മുജാബു ദുആ എന്ന് പറഞ്ഞാൽ ഞാൻ ദുആ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹു എന്റെ ദുആക്ക് ഉത്തരം നൽകാൻ താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ അബി വഖാസിനോട് തിരിച്ചു പറഞ്ഞു, യാ സഅദ് അതിബ് മതഅമക തകുൻ മുസ്തജാബ ദഅവ, സഅദേ, നീ കഴിക്കുന്ന ഭക്ഷണം നല്ലത് മാത്രം കഴിക്കുക, എന്നാൽ നിന്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സംഭവം ദുർബലമാണ്, സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഹദീസിന്റെ അർത്ഥം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ദുർബലമായ ഒരു സംഭവത്തിന്റെ അർത്ഥം നമ്മളിപ്പോൾ വായിക്കുന്ന ഇമാം മുസ്ലിമിന്റെ ഹദീസിനോട് യോജിപ്പുണ്ട്. കാരണം എന്താണ്? നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ദുആ സ്വീകരിക്കാനുള്ള കാരണമാണ്. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാനുള്ള കാരണമാണ്. പ്രിയപ്പെട്ടവർ, ഒരു ഫായിദ എന്ന രീതിയിൽ പറയട്ടെ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ് ദുർബലമാണെങ്കിലും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മുസ്തജാബു ദഅവയാണെന്ന വിഷയത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദുആക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകാറുണ്ട് എന്ന വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സാധാരണ സഹാബികൾക്ക് ദുആക്ക് ഉത്തരം നൽകാറില്ലേ? ഉണ്ട്. പക്ഷേ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ സ്തജിബ് ലിസഅദിൻ ഇദാ ദഅക, അല്ലാഹുവേ, സഅദ് ദുആ ചെയ്യുമ്പോഴൊക്കെ സഅദിന്റെ ദുആന് നീ ഉത്തരം നൽകണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായി ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ, സ്വീകാര്യയോഗ്യമായ ഹദീസിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ഹദീസിൽ നമ്മൾക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയുടെ ദുആ സ്വീകരിക്കാൻ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവന്റെ ഭക്ഷണം നന്നായിരിക്കുക, പാനീയം നന്നായിരിക്കുക, വസ്ത്രം നന്നായിരിക്കുക. യാതൊരു കാരണവശാലും ഹറാമിലായിക്കൊണ്ട് ജീവിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ഹദീസിലൂടെ ആ വ്യക്തിയുടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എന്താ പറഞ്ഞത്? യാ റബ്ബി യാ റബ്ബ് യാ റബ്ബി യാ റബ്ബ് എന്ന് പറഞ്ഞു, റബ്ബേ റബ്ബേ എന്ന്. പ്രിയപ്പെട്ടവരെ, ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ദുആക്ക് ഉത്തരം നൽകുക എന്നുള്ളത് അവന്റെ റുബൂബിയത്തിന്റെ ആസാറുകളിൽ പെട്ടതാണ്, അതിന്റെ പ്രതിഫലനങ്ങളിൽ പെട്ടതാണ്. ഉലൂഹിയത്തുമായിട്ട് പൂർണ്ണമായിട്ട് ദുആക്ക് ബന്ധമുണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്ത് അംഗീകരിക്കുന്നവന്റെ ദുആ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ദുആക്ക് ഉത്തരം നൽകാൻ ഉലൂഹിയത്ത് ഷർത്താക്കിയിട്ടില്ല. അള്ളാഹു ദുആക്ക് ഉത്തരം നൽകാൻ ഉലൂഹിയത്ത് ഷർത്താക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കാഫിർ ദുആ ചെയ്യുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറിന് കുട്ടിയെ നൽകുന്നത്. എനിക്ക് കുട്ടിയെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന കാഫിറിനും നസ്രാണിക്കും ജൂതനും അതേപോലെ തന്നെ മതനിഷേധിക്കും ആർക്കൊക്കെ ആയാലും സിന്ദീഖനായാലും അവർക്കൊക്കെ കുട്ടികളെ നൽകുന്ന അള്ളാഹുവാണ്. കാരണം ഒരു വ്യക്തിയുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കണമെങ്കിൽ, അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കണമെങ്കിൽ, അവന് ഉലൂഹിയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഷർത്താക്കിയിട്ടില്ല. ഉലൂഹിയത്തുള്ള വ്യക്തിയുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയാണ്. അതുകൊണ്ടാണ് മുസ്ലിമുകളും കാഫിറുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ഉണ്ടായാൽ മുസ്ലിമിന്റെ ദുആക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് ഉത്തരം നൽകുക. കാരണം അവന്റെ ജീവിതത്തിൽ ഉലൂഹിയത്തുണ്ട്. പക്ഷേ കാഫിറിന്റെ ദുആക്ക് അള്ളാഹു ഒരിക്കലും ഉത്തരം നൽകില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. കാഫിറിന്റെ ദുആയിനും അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉലൂഹിയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഷർത്താക്കി വെച്ചിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം, ദുആക്ക് കയ്യുയർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു, യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് അദ്ദേഹം കയ്യുയർത്തുന്നു. പല ആൾക്കാരും കയ്യുയർത്തുക എന്നുള്ള ഒരു പ്രവർത്തനം എതിർക്കുന്നതായി കാണാറുണ്ട്. ദുആയിൽ കയ്യുയർത്തുന്ന പ്രവർത്തനം പല ആൾക്കാരും എതിർത്തുന്നതായി കാണാറുണ്ട്. പക്ഷേ എന്താണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്, അല്ലെങ്കിൽ എന്താണ് സഹീഹായ നിലപാട് ഈ വിഷയത്തിൽ? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ പറയുന്നു, ഖദ് സബത റഫ്ഉ യദൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ദുആഇ ഫി മവാതിൻ ഗൈറിൽ ഇസ്തിസ്ഖ. ചില ആൾക്കാർ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയെ തേടിയുള്ള നമസ്കാരത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ മഴയെ തേടിയുള്ള ദുആയിൽ മാത്രമാണ് കൈ ഉയർത്തിയത്, വേറെയുള്ള സാഹചര്യങ്ങളിൽ സ്ഥിരപ്പെട്ടില്ല എന്ന് പറയാറുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മഴയെ തേടിയുള്ള ദുആക്ക് പുറമെയുള്ള സാഹചര്യങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ശേഷം പറയുന്നു, വഹിയ അക്സറു മിൻ അൻ തുഹ്സർ, അത് നമ്മൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതിനേക്കാളും ധാരാളമുണ്ട്. എന്ന് പറഞ്ഞാൽ ധാരാളം ഹദീസുകളിൽ കൈ ഉയർത്തുന്ന വിഷയം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ശേഷം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഖദ് ജമഅ്തു മിൻഹാ നഹ്വം മിൻ 30 ഹദീസൻ മിൻ അസ്സഹീഹൈനി ഔ അഹദിഹിമാ, ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നുമായിട്ട് ഏകദേശം 30 ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി എന്ന വിഷയത്തിൽ ഞാൻ ക്രോഡീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കൈ ഉയർത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തുന്ന കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തദ്രീബ് റാവിയിൽ, തദ്രീബ് റാവി എന്നുള്ളത് ഉസൂലുൽ ഹദീസിന്റെ ഗ്രന്ഥമാണ്, പക്ഷേ ആ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി പറയുന്നു, ഫഖദ് റുവിയ അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്വ 100 ഹദീസ് ഫീഹി റഫ്ഉ യദൈഹി ഫി ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന സാഹചര്യത്തിൽ കൈയുയർത്തുന്നതുമായി ബന്ധപ്പെട്ട് 100 ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തദ്രീബുർ റാവിയിൽ പറയുന്നു. പ്രവാചകന്റെ വാക്കുകൾ കൊണ്ടും കൈയുയർത്തുന്ന വിഷയം സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും. പ്രവാചകന്റെ വാക്കുകൾ ഏതാണ്? എല്ലാവർക്കും അറിയുന്നത് പോലെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അബൂദാവൂദ് ഇമാം തിർമിദി മുദ്രിക്കുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ان ربكم تعالى حي كريم يستحي من عبده اذا رفع يديه ان يردهما صفرا. അള്ളാഹുവിന്റെ ഒരു അടിമ രണ്ട് കരങ്ങളും നീട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അവൻ ഉത്തരം നൽകാതിരിക്കാൻ അള്ളാഹുവിന് ലജ്ജയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ പ്രവാചകൻ എന്താ പറഞ്ഞത്? കൈ ഉയർത്തിക്കൊണ്ട് ചോദിച്ചാൽ, അപ്പോൾ കൈയുയർത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ പഠിക്കുന്ന ഹദീസിൽ യമുദ്ദു യദൈഹി ഇലസ്സമാ, അവന്റെ രണ്ട് കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസ്, ഇതിന്റെ അകത്തും കൈ ഉയർത്തുന്നതിന്റെ തെളിവുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നു, ബാബു ദുആയിൽ കൈ ഉയർത്തുന്ന വിഷയത്തിലുള്ള അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നു. അതിനുശേഷം പറയുന്നു, ഖാല അബൂ മൂസൽ അശ്ആരി, അബൂ മൂസൽ അശ്ആരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, ثم رفع يديه, അങ്ങനെ പ്രവാചകൻ കൈ ഉയർത്തി, വറഅയ്തു ബയാള ഇബ്തൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷത്തിന്റെ വെളുത്ത ഭാഗം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് അബൂ മൂസൽ അശ്ആരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അസർ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു ജുദൈമ ഗോത്രത്തിന്റെ വിഷയത്തിൽ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു എടുത്ത നിലപാടിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സനഅ ഖാലിദ്, അള്ളാഹുവെ, ഖാലിദ് ചെയ്തിരിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ കൈ ഉയർത്തിയിരുന്നു എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതേപോലെ തന്നെ ധാരാളം വിഷയങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സഹീഹ് മുസ്ലിമിൽ, മക്കൻ ഫതഹിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തിയിരുന്നു. അതേപോലെ തന്നെ ഗ്രഹണ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് അബ്ദുറഹ്മാൻ ബിൻ സമറയുടെ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബഖീന്റെ ആൾക്കാർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ കൈ ഉയർത്തിയതായി ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ അറഫയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തിയതായി ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആയിൽ കൈ ഉയർത്തുക എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യമാണ്. ചില മേഖലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിട്ടില്ല. ദുആ ചെയ്യുമ്പോൾ, ഖുതുബക്ക് ദുആ ചെയ്യുമ്പോൾ പ്രവാചകൻ കൈ ഉയർത്താത്തതുപോലെ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തിയിട്ടില്ല. നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്ന ധാരാളം പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാറുകൾ, അവിടെയൊന്നും പ്രവാചകൻ കൈയുയർത്തിയിട്ടില്ല. അങ്ങനെ വന്നിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ദുആ മുഖയ്യദ്, മുഖയ്യദായ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന വേളയിൽ ചെയ്യണം എന്ന് പറഞ്ഞു അന്ന് പഠിപ്പിച്ചു അന്ന് ചെയ്തു കാണിച്ചെന്ന ദുആ അത്തരത്തിൽ പ്രവാചകൻ കൈയുയർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കൈയുയർത്തേണ്ട ആവശ്യമില്ല. അതല്ലാത്ത സാഹചര്യങ്ങളിൽ കൈയുയർത്തുക എന്നുള്ളത് അതാണ് അസ്ലി, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മാത്രമല്ല കൈ ഉയർത്തുക എന്നുള്ളത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇനി ഒരു പക്ഷേ പല ആൾക്കാർക്കും ഇഷ്കാലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ലാ യർഫഉ യദൈഹി ഫീ ഷൈഇൻ മിൻ ദുആഇഹി ഇല്ലാ ഫിൽ ഇസ്തിസ്ഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയെ തേടിയുള്ള നമസ്കാരത്തിലല്ലാതെ രണ്ട് കൈയും ഉയർത്തിയിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഈ ഒരു ഹദീസ് എടുത്തുകൊണ്ട് ചില ആൾക്കാർ വാദിക്കാറുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാറുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തിയിട്ടേ ഇല്ല എന്ന്. ആ ഒരു ഫഹ്മ തെറ്റാണ്. കാരണം എന്താണ്? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ ഷർഹ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഷർഹില്ലാതെ തന്നെ ആ ഹദീസിന്റെ ബാക്കി നമ്മൾ വായിച്ചു നോക്കിയാൽ വിഷയം വ്യക്തമാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആനെ സംബന്ധിച്ച് പ്രവാചകൻ കൈ ഉയർത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഇസ്തിസ്ഖായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം കൈ ഉയർത്തി, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കക്ഷത്തിന്റെ വെളുത്ത ഭാഗം കാണുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവർ, എന്താണ് നമ്മൾക്കത് മനസ്സിലാക്കി തരുന്നത്? ആ ഒരു രൂപത്തിൽ, ഇത്രയും ഉയർന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തിയിരിക്കുന്നത് ആ ഒറ്റ സാഹചര്യത്തിൽ മാത്രമാണ്, ആ ഇസ്തിസ്ഖായിന്റെ സമയത്തിൽ മാത്രമാണെന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ കൈയുയർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ബുഖാരിയിലെ ഹദീസിന്റെ ഉദ്ദേശം ആ ഒരു രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ ഉയർത്താറില്ലായിരുന്നു. ആ ഒരു രൂപത്തിൽ പ്രവാചകൻ ഉയർത്താറില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. മുഖയ്യദായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചെന്ന കാര്യങ്ങളിൽ കൈയുയർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉയർത്താൻ പാടില്ല. മുത്തലഖായ ദുആകളിൽ, നമ്മൾ സാധാരണ ചെയ്യുന്ന ദുആ, അങ്ങനെയുള്ള ദുആകളിൽ കൈയുയർത്തുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് മാത്രമല്ല അത് ദുആക്ക് ഉത്തരം നൽകാൻ വേണ്ടി കാരണമാണ്. അപ്പോൾ ദുആ മുത്തലഖ്, ദുആ മുഖയ്യദ് എന്നൊരു വേർതിരിവ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അള്ളാഹുവിനും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകളും അള്ളാഹുവിനും നിങ്ങൾക്കും മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ പഠിക്കുവാനും ഹക്ക് ഉൾക്കൊള്ളുവാനും എല്ലാ സമയവും ഹക്കിന് വേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്അലുല്ലാഹ അലീം رب العرش العظيم أن يوفقنا أجمعين لما يحبه ويرضاه من سديد الأقوال وصالح الأعمال وأن يصلح لنا شأننا كله وأن يهدينا إليه صراطا مستقيما ويغفر لنا ذنوبنا كلها اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه وسلم سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.